നാം മരണത്തെക്കുറിച്ച് വ്യാകുലപ്പെട്ടിട്ട് കാര്യമില്ല. എന്നാൽ ഒരിക്കൽ മരണമുണ്ട് എന്ന ചിന്തയോടുകൂടി നാം ജീവിതം നയിക്കേണ്ടത് ആവശ്യമത്രേ. ആത്യന്തിക ലക്ഷ്യം അതത്രേ.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നത് നല്ലതാണ്. ഒരു ചോദ്യം: താങ്കൾ മരിക്കുന്ന തീയതിയും സമയവും കൃത്യമായി ഇപ്പോൾ അറിഞ്ഞെന്നാൽ ഇപ്പോൾ മുതൽ താങ്കൾക്കുള്ള ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുത്തുവാൻ ആഗ്രഹിക്കുമോ? അങ്ങനെ ആഗ്രഹിക്കുമെങ്കിൽ അതെന്തായിരിക്കും? ശരാ, ഈ നേരത്ത് മരണത്തെക്കുറിച്ചാണോ ആലോചിക്കേണ്ടത് എന്ന് ചിലർ ചിന്തിച്ചേക്കാം. അതെന്താ, ഈ നേരത്ത് മരിക്കാനിടയില്ലേ? യാഥാർത്ഥ്യം എപ്പോഴും ചിന്തിക്കാവുന്നതാണ്. ഏതായാലും ഇതിനൊരു മറുപടി നമുക്കുണ്ടാക്കാം. ഇന്നത്തെ ജീവസന്ദേശം പരിപാടി അതിനായി താങ്കളെ സഹായിക്കും എന്ന് ഞാൻ ഉറപ്പു തരാം. നാം പഠിച്ചുകൊണ്ടിരുന്നത് ഹിസ്കിയ രാജാവിന്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയെക്കുറിച്ചാണല്ലോ. അതെ, അശൂർ രാജാവ് അവനെ കീഴടക്കുവാൻ വന്നു. എന്നാൽ അവൻ ദൈവത്തിൽ ആശ്രയിച്ചതിനാൽ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. 185,000 സൈന്യം ഒരു അമ്പുപോലുമെയ്യാതെ യെരുശലേമിനപ്പുറം മരിച്ചു വീണു. ദൈവത്തിന്റെ പ്രവൃത്തി. ഇന്ന് നാം ഹിസ്കിയ രാജാവിന്റെ രോഗവും അവൻ സൌഖ്യം പ്രാപിക്കുന്നതുമാകുന്നു ചിന്തിക്കുവാൻ പോകുന്നത്. 2 രാജാക്കന്മാർ 20 അധ്യായം. ഞാൻ ഓർപ്പിക്കട്ടെ, വളരെ ശ്രദ്ധേയമായ ഒരു സംഭവമാണിത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പഠിച്ചിരിക്കേണ്ട വലിയ പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗം. ശ്രദ്ധിച്ച് പഠിച്ചാട്ടെ. സമയം കിട്ടുമെങ്കിൽ ഒന്നിലധികം പ്രാവശ്യം ഈ ഭാഗം വായിക്കുവാനും ശ്രദ്ധിക്കണം. എന്താ, ഹിസ്കിയ രാജാവ് വളരെ ശ്രേഷ്ഠനായ ഒരു രാജാവ് തന്നെയായിരുന്നു എന്ന കാര്യം നാം ഓർത്തിരിക്കണം. ദാവീദിന് ശേഷം ഹിസ്കിയാവിനെ പോലെ ആരും ഉണ്ടായിരുന്നിട്ടില്ല. അവൻ തന്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു എന്നാണ് ദൈവം ഹിസ്കിയാവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്നോടൊപ്പം 2 രാജാക്കന്മാർ 20 അധ്യായത്തിന്റെ 1 വാക്യം നോക്കുമെങ്കിൽ അതിപ്രകാരമാണ്: ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചുപോകും, ശേഷിക്കേയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഹിസ്കിയാവിന്റെ രോഗത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ 3 പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 രാജാക്കന്മാർ 20 അധ്യായം, അതെ, നാം ഇപ്പോൾ വായിച്ച ഭാഗം. 2 ദിനവൃത്താന്തം 32 അധ്യായം, യെശയ്യാപ്രവചനം 38 അധ്യായം. ഹിസ്കിയ രാജാവിന് ഒരു മരണവിധി കൽപ്പിക്കുക യെശയ്യാവിനെ സംബന്ധിച്ചിടത്തോളം വിഷമമുള്ള കാര്യമായിരുന്നു. വാസ്തവത്തിൽ മരണവിധി നമ്മുടെ ഓരോരുത്തരുടെ മേലും വീണിരിക്കുകയാണ്. ദിവസമോ സമയമോ നാം അറിയുന്നില്ല എന്ന് മാത്രം. തിരുവചനത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. എബ്രായ ലേഖനം 9:27. ദൈവം നൽകിയിരിക്കുന്ന തീയതി ഇതാണ്. നാം എപ്പോൾ മരിക്കുമെന്ന് ശരിയായ തീയതി നാം അറിഞ്ഞിരുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിത രീതിയിൽ മാറ്റം വരുത്തുമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. മരണം വളരെ അകലത്തിലാണ്. ഇപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വ്യാകുലപ്പെടുന്നത് എന്തിന് എന്ന് അനേകർ പറയാറുണ്ട്. അതെ, നാം മരണത്തെക്കുറിച്ച് വ്യാകുലപ്പെട്ടിട്ട് കാര്യമില്ല. എന്നാൽ ഒരിക്കൽ മരണമുണ്ട് എന്ന ചിന്തയോടുകൂടി നാം ജീവിതം നയിക്കേണ്ടത് ആവശ്യമത്രേ. ആത്യന്തിക ലക്ഷ്യം അതത്രേ. ചില നാളുകൾക്ക് മുൻപ് ഒരു നല്ല വിശ്വാസി തന്റെ ഡോക്ടറെ കണ്ടപ്പോൾ, ഡോക്ടർ പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹത്തിന് ക്യാൻസറിന്റെ ആരംഭമാകുന്നു എന്ന് അറിയിച്ചു. ഈ ദൈവപൈതലായ മനുഷ്യന്റെ ഈ ലോകത്തിലെ ജീവിതത്തിന്റെ ദിനങ്ങൾ ഇനിയും ചുരുക്കം മാത്രമെന്ന് ഡോക്ടർ പ്രഖ്യാപിച്ചു. അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്റെ ഏതാനും സുഹൃത്തുക്കൾക്കൊരു കത്തെഴുതി. അതെ, ഒരു ഭാഗം ഞാനിവിടെ ഉദ്ധരിക്കട്ടെ. കഴിഞ്ഞ ചില ദിവസങ്ങളിൽ ഞാൻ ഒരു കാര്യം കണ്ടുപിടിച്ചു. ഒരു ദൈവവിതൽ മരണത്തിന്റെ സമയത്തെക്കുറിച്ച് ബോധവാനാകുമ്പോൾ ഭൌതിക വസ്തുക്കളെക്കുറിച്ച് ശരിയായി വിലയിരുത്തുവാൻ അവൻ ആരംഭിക്കും എന്നത് തീർച്ചയാണ്. എന്റെ തോട്ടം, എന്റെ വീട്, എന്റെ കാറ്, എന്റെ പുസ്തകങ്ങൾ, അങ്ങനെ ഒന്നും തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടിരുന്നതുപോലെ വിലപ്പെട്ടതായി കാണുകയില്ല. അതെ, ഓരോ ദൈവവിതലിന്റെയും അനുഭവം ഇതായിരിക്കും. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഹിസ്കിയാവിന്റെ അനുഭവം ഒന്നൊരുമിച്ച് പഠിക്കാം. ഹിസ്കിയാവിന്റെ അനുഭവം എന്തായിരുന്നു എന്ന് ഇനിയും നോക്കിക്കാട്ടെ. 20-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തതയോടും ഏകാഗ്രഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്നോർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. ഹിസ്കിയാവ് മുഖം ചുവരിന് നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. ഹിസ്കിയാവിന്റെ അവസ്ഥ എന്താകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നിങ്ങൾക്ക് ക്യാൻസർ രോഗം പിടിച്ചിരിക്കുന്നു എന്ന് നിങ്ങളുടെ ഡോക്ടർ നിങ്ങളോട് പറയുന്നു എന്ന് വിചാരിക്കുക. എത്ര നാൾ ജീവിച്ചിരിക്കും എന്ന് ഡോക്ടർക്കോ നിങ്ങൾക്കോ അറിയുവാൻ കഴിയാത്ത സാഹചര്യം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ജീവിതത്തിൽ പ്രത്യേകമായ ഒരു സമീപനമായിരിക്കും നിങ്ങൾക്കുണ്ടാകുക. പണ്ട് വില കൽപ്പിച്ചതിന് ഇനിയും നിങ്ങൾ വില കൽപ്പിക്കുകയില്ല. തുടർന്നുള്ള ദിവസങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ നിങ്ങൾ താൽപര്യപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏത് ക്രൂരനായ മനുഷ്യന്റെയും ജീവിതത്തിൽ പെട്ടെന്നൊരു വ്യതിയാനം. നാം രോഗികളായി തീരുമ്പോൾ പ്രാർത്ഥനയിൽ നാം ദൈവസന്നിധിയിലേക്ക് പോകുകയും മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നാം ആവശ്യപ്പെടുകയും ചെയ്യുമില്ലേ? ദൈവത്തിന് നമ്മെ സൌഖ്യമാക്കുവാൻ കഴിയും. ദൈവത്തെ പൂർണ്ണമായി ആശ്രയിക്കുന്ന അവസരം ഏറ്റവും മനോഹരമത്രേ. ഹിസ്കിയാവും അതുപോലെയാകുന്നു ഇപ്പോൾ ചെയ്യുന്നത്. അതുപോലെയുള്ള ഒരവസ്ഥയിലായിരുന്നു അവൻ. ദൈവത്തിന് മാത്രമേ അവനെ സഹായിപ്പാൻ കഴിയുകയുള്ളൂ. അവൻ തന്റെ മുഖം ചുവരിന്റെ നേരെ തിരിച്ച് പ്രാർത്ഥിച്ചപ്പോൾ താൻ വിശ്വസ്തതയോടും ഏകാഗ്രഹൃദയത്തോടും കൂടെ ദൈവം മുൻപാകെ നടന്ന കാര്യം ഓർപ്പിക്കുന്നു. ദൈവം മുൻപിൽ പ്രസാദമുള്ളത് താൻ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന ആ പ്രാഗൽഭ്യം വാസ്തവത്തിൽ അതിന് വിലകൽപ്പിക്കേണ്ടതാണല്ലേ? 4-5 വാക്യങ്ങൾ. എന്നാൽ യെശയ്യാവ് നടുമുറ്റം വിട്ടു പോകും മുമ്പ് അവന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, നീ മടങ്ങിച്ചെന്ന് എന്റെ ജനത്തിന്റെ പ്രഭുവായ ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്നെ സൌഖ്യമാക്കും. 3-ാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും. ദൈവം ഹിസ്കിയാവിന്റെ കണ്ണുനീർ കണ്ടു. പ്രിയരെ, അവൻ നമ്മുടെ കണ്ണുനീർ കാണുന്ന ദൈവമാണ്. ഈ സമയം കണ്ണുനീരോടെ തങ്ങളുടെ രോഗത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം. പല ആവശ്യഭാരങ്ങളാൽ കണ്ണുനീരോടെ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു ചെല്ലുന്നവർ കണ്ടതുവന്നേക്കാം. പ്രിയ സുഹൃത്തെ, ദൈവം താങ്കളുടെ കണ്ണുനീർ കാണുന്ന ദൈവമാണ്. അവൻ കണ്ണടച്ച് കളയുന്ന ദൈവമല്ല. താങ്കളെ സൌഖ്യമാക്കുവാൻ, താങ്കളുടെ ആവശ്യങ്ങളിൽ താങ്കളെ സഹായിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. അവിടുത്തെ ഹിതം താങ്കളുടെ ജീവിതത്തിന് എന്നും നന്മയ്ക്കാണ്, മറന്നുപോകരുത്. താങ്കൾ പൂർണ്ണമായി അവനിൽ വിശ്വസിച്ചാശ്രയിക്കുക. 6-ാം വാക്യം നോക്കിക്കാട്ടെ. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശ്ശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. എന്റെ നിമിത്തവും എന്റെ ദാസനായ ദാവീദിന്റെ നിമിത്തവും ഈ നഗരം ഞാൻ കാത്ത് രക്ഷിക്കും. ദൈവം തന്നെ സൌഖ്യമാക്കുകയും ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടുകയും ചെയ്യുമെന്നത് വളരെ സന്തോഷകരമായ വാർത്തയായിരുന്നു ഹിസ്കിയാവിനെ സംബന്ധിച്ചിടത്തോളം. ദൈവം വീണ്ടും ഇവിടെ പറയുന്നു, തന്റെ നിമിത്തവും തന്റെ ദാസനായ ദാവീദ് നിമിത്തവും താൻ ഈ നഗരത്തെയും ഹിസ്കിയാവിനെയും കാത്തു രക്ഷിക്കുമെന്ന്. തന്നിൽ ആശ്രയിക്കുന്ന ജനത്തെ അത്ഭുതകരമായി കാത്തു സൂക്ഷിക്കുന്ന ദൈവത്തെയാണ് നാം ഇവിടെ കാണുന്നത്. അവനിൽ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കുവാൻ സാധിക്കും. പ്രിയ സഹോദരി, താങ്കൾ ആ ദൈവത്തിൽ ആശ്രയിക്കുന്ന അനുഭവമാണോ ഉള്ളത്? അവിടുന്ന് താങ്കളെ പരിപാലിക്കാൻ മതിയായ ദൈവമാണ്. ഹിസ്കിയാവിന് സൌഖ്യം പ്രാപിക്കുന്നതാണ് 7-ാം വാക്യത്തിൽ. ഈ നഗരം ഞാൻ കാത്തുരക്ഷിക്കുമെന്ന് ദൈവം പറയുന്നു. പിന്നെ യെശയ്യാവ് ഒരു അത്തിപ്പഴക്കട്ട കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. അവർ അത് കൊണ്ടുവന്നു. പരുവിന്മേലിട്ട് അവന് സൌഖ്യമായി. ഹിസ്കിയാവിനെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവം സ്വാഭാവികമായ കാര്യങ്ങളും പ്രകൃത്യാതീതമായ കാര്യങ്ങളും ഉപയോഗിച്ചു. ഈ മനോഹരമായ കാര്യം അത്രേ യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. യാക്കോബിന്റെ ലേഖനം 5:14 അവൻ പറയുകയാണ്. യാക്കോബ് 5:14 ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. രണ്ട് വിധത്തിൽ ഒരു വ്യക്തിയെ എണ്ണ പൂശാം കേട്ടോ. ഒന്ന് ആചാരപരമായ എണ്ണ പൂശലും മറ്റേത് വൈദ്യശാസ്ത്രപരമായ എണ്ണ പൂശലും. യാക്കോബ് ഇവിടെ പറയുന്നത് രോഗശമനത്തിന് വേണ്ടിയുള്ള മരുന്നായ എണ്ണ പൂശുന്ന കാര്യമാണ്. നാം വളരെ പ്രായോഗിക ബുദ്ധിയുള്ളവരായിരിക്കേണ്ടത് ആവശ്യമാകുന്നു. യാക്കോബ് അതാകുന്നു ഇവിടെ പറയുന്നത്. വൈദ്യനെ വിളിക്കണം, എന്നാൽ അതേസമയം തന്നെ സഭയിലെ മൂപ്പന്മാരെയും പ്രാർത്ഥനയ്ക്കായി ക്ഷണിക്കണം. പ്രാർത്ഥന ദീനക്കാരനെ എഴുന്നേൽപ്പിക്കും എന്ന് യാക്കോബ് പറയുന്നു. പലരും ഈ കാര്യത്തിൽ എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ദൈവത്തിനു മാത്രമേ നമ്മെ സൌഖ്യമാക്കുവാൻ സാധിക്കൂ. നമ്മുടെ ശരീരത്തെ സൃഷ്ടിച്ച ദൈവത്തിനു മാത്രമേ സാധിക്കൂ. അതിന് ഉപാധികൾ പലതാണ് എന്ന് കണ്ട് നിങ്ങൾ ദൈവത്തെ സംശയിക്കുകയല്ല, ദൈവത്തിലുള്ള നിങ്ങളുടെ ആശ്രയത്താൽ നമ്മുടെ ശരീരത്തിന് വേണ്ടതായ ആരോഗ്യം ദൈവം നൽകുന്നു. ഹിസ്കിയാവിന്റെ കാര്യത്തിൽ അവർ പരുവിന്മേൽ അത്തിപ്പഴം ഇട്ടു. ഞാൻ നിന്റെ ആയുസിനോട് 15 സംവത്സരം കൂട്ടുവാൻ പോകുകയാണ്, എന്നാൽ നീ പരുവിന്മേൽ അത്തിപ്പഴം ഇടുക എന്ന് ദൈവം പറയുന്നു. ദൈവം ഹിസ്കിയാവിന്റെ ജീവനെ രക്ഷിക്കും, അവന്റെ ആയുസിനോട് 15 സംവത്സരം കൂട്ടിക്കൊടുക്കുകയും ചെയ്തു. 8-ാം വാക്യത്തിൽ നാം കാണുന്നു, ഹിസ്കിയാവ് യെശയ്യാവോട് യഹോവ എന്നെ സൌഖ്യമാക്കുകയും ഞാൻ 3-ാം ദിവസം യഹോവയുടെ ആലയത്തിൽ പോകുകയും ചെയ്യുമെന്നതിന് അടയാളം എന്ത് എന്ന് ചോദിച്ചു. തന്റെ ആയുസ് ദീർഘമായി കിട്ടും എന്നതിനെന്താകുന്നു അടയാളമെന്ന് ഹിസ്കിയാവ് ചോദിക്കുന്നു. നമ്മുടെ ആയുസ് ദീർഘമാക്കി തരണം എന്നത് എല്ലായ്പ്പോഴും ദൈവത്തിന്റെ ആഗ്രഹമായിരിക്കില്ല കേട്ടോ. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് സന്തോഷിപ്പിക്കുന്ന കാര്യമായിരുന്നു, പക്ഷെ ഇപ്പോൾ അതുകൊണ്ടിവിടെ ഉടച്ചു എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. ആദിമസഭയിൽ യാക്കോബ് അപ്പോസ്തലൻ ഒരു രക്തസാക്ഷിയായി മരിച്ചു, എന്നാൽ പത്രോസിനെ ദൈവം തടവിൽ നിന്ന് വിടുവിച്ചു. അതും അത്ഭുതകരമാം വണ്ണം. ഒരു വ്യക്തിയെ വിടുവിക്കുകയും മറ്റവനെ മരണത്തിനേൽപ്പിക്കുകയും ചെയ്തത് എന്തുകൊണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വിഷമമാണ്. എന്നാൽ ദൈവഹിതം എപ്പോഴും നമ്മുടെ നന്മയ്ക്കാണ്. തന്റെ മഹത്വത്തിനായി ദൈവം അത് പ്രവർത്തിക്കുന്നു. നമുക്കൊരിക്കലും അതിനെ ചോദ്യം ചെയ്യുവാൻ സാധിക്കില്ല എന്ന കാര്യം ഓർക്കണം. എല്ലായ്പ്പോഴും നമ്മുടെ രോഗസൌഖ്യം ദൈവ ഇഷ്ടമായിരിക്കണമെന്നില്ല. ദൈവമേ നിന്റെ ഹിതം നിറവേറ്റണമേ എന്നതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ഹിസ്കിയാവ് അടയാളം ആവശ്യപ്പെടുന്നു. തുടർന്ന് 9-11 വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. അതിന് യെശയ്യാവ് യഹോവ അരുളി ചെയ്ത കാര്യം നിവർത്തിക്കുമെന്നുള്ളതിന് യഹോവയെങ്കിൽ നിന്ന് ഇത് നിനക്ക് അടയാളമാകും, നിഴൽ 10 പടി മുൻപോട്ട് പോകണമോ 10 പടി പിന്നോക്കം തിരിയണമോ എന്ന് ചോദിച്ചു. അതിന് ഹിസ്കിയാവ് നിഴൽ 10 പടി ഇറങ്ങിപ്പോകുന്നത് എളുപ്പമാകുന്നു, അങ്ങനെയല്ല, നിഴൽ 10 പടി പിന്നോക്കം തിരിയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ യെശയ്യാ പ്രവാചകൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. അവൻ ആഹാസിന്റെ സൂര്യ ഘടികാരത്തിൽ ഇറങ്ങിപ്പോയിരുന്ന നിഴലിനെ 10 പടി പിന്നോക്കം തിരിയുമാറാക്കി. ആഹാസിന്റെ സൂര്യ ഘടികാരത്തിൽ നിഴൽ 10 പടി പിന്നോക്കം തിരിയുമാറാക്കി എന്നത് ഇവിടെ നാം കാണുന്ന ഒരു അത്ഭുതമാണ്. ഹിസ്കിയാവിന്റെ ബുദ്ധിഹീനമായ പ്രവർത്തനം ഇനിയും നാം കാണുന്നു. 12-ാം വാക്യത്തിലേക്ക് വന്നാട്ട്, ആ കാലത്ത് ബലദാന്റെ മകനായ ബെരോധാക് ബലദാൻ എന്ന ബാബേൽ രാജാവ് ഹിസ്കിയാവ് ദീനമായി കിടന്നിരുന്നു എന്ന് കേട്ടിട്ട് ഹിസ്കിയാവിന് എഴുത്തും സമ്മാനവും കൊടുത്തയച്ചു. ബാബേൽ രാജാവ് ഹിസ്കിയാവിന്റെ രോഗവിവരമറിഞ്ഞ് സൌഖ്യമാകുവാനുള്ള ആശംസ അടങ്ങുന്ന ഒരു എഴുത്തും സമ്മാനവും കൊടുത്തയച്ചു. 13-ാം വാക്യം നോക്കിക്കാട്ടെ, ഹിസ്കിയാവ് അവരുടെ വാക്ക് കേട്ടു. തന്റെ ഭണ്ണാരഗ്രഹം മുഴുവനും പൊന്നും വെള്ളിയും സുഗന്ധവർഗവും പരിമളതൈലവും തന്റെ ആയുധശാലയും തന്റെ ഭണ്ണാരങ്ങളിൽ ഉള്ളതൊക്കെയും അവരെ കാണിച്ചു. രാജധാനിയിലും തന്റെ ആധിപത്യത്തിലും ഹിസ്കിയാവ് അവരെ കാണിക്കാത്ത ഒരു വസ്തുവും ഇല്ലായിരുന്നു. ഹിസ്കിയാവ് ബുദ്ധിഹീനമായിട്ടാണ് ഇവിടെ പ്രവർത്തിച്ചത്. ശലോമോൻ ശേഖരിച്ചു വെച്ചിരുന്ന സകല വിലയേറിയ സാധന സാമഗ്രികളും ഹിസ്കിയാവ് ബാബേലിൽ നിന്ന് വന്ന പ്രതിനിധികളെ കാണിച്ചു. ലോകത്തിലെ സകല സമ്പത്തും അവിടെ ഉണ്ടായിരുന്നു. ആ കാര്യം സാധാരണ അറിയപ്പെട്ടിരുന്ന കാര്യമായിരുന്നില്ല. ബാബേൽ രാജാവിൽ നിന്ന് എഴുത്തും സമ്മാനവും കിട്ടിയപ്പോൾ വിശാല മനസ്കനായ ഹിസ്കിയാവ് അവരെ കൊണ്ടു നടന്ന് തന്റെ രാജ്യത്തെ സകല നിക്ഷേപങ്ങളും കാണിക്കുന്നു. 14-15 വാക്യങ്ങൾ. എന്നാൽ യെശയ്യാ പ്രവാചകൻ ഹിസ്കിയാ രാജാവിന്റെ അടുക്കൽ വന്നവനോട് ഈ പുരുഷന്മാർ എന്ത് പറഞ്ഞു? അവർ എവിടെ നിന്ന് നിന്റെ അടുക്കൽ വന്നു എന്ന് ചോദിച്ചതിന് ഹിസ്കിയാവ് അവർ ദൂരദേശത്തുനിന്ന് ബാബേലിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞു. അവർ രാജധാനിയിൽ എന്തെല്ലാം കണ്ടു എന്ന് ചോദിച്ചതിന് ഹിസ്കിയാവ് രാജധാനിയിലുള്ളതൊക്കെയും അവർ കണ്ടു. എന്റെ ഭണ്ഡാരത്തിൽ ഞാൻ അവർക്ക് കാണിക്കാത്ത ഒരു വസ്തുവുമില്ല എന്ന് പറഞ്ഞു. രാജാവ് ബാബേലിൽ നിന്നും വന്നവരെ കാണിക്കാത്ത ഒരു കാര്യവും ഭണ്ഡാരത്തിൽ ഉണ്ടായിരുന്നില്ല. നോക്കണേ, 17-ാം വാക്യത്തിൽ യെശയ്യാവ് ഹിസ്കിയാവോട് പറഞ്ഞത്, യഹോവയുടെ വചനം കേൾക്ക, രാജധാനിയിലുള്ളതൊക്കെയും നിന്റെ പിതാക്കന്മാർ ഇന്ന് വരെ ശേഖരിച്ചു വെച്ചതും ഒട്ടൊഴിയാതെ ബാബേലിലേക്ക് എടുത്തുകൊണ്ടുപോകുന്ന കാലം വരുന്നു. ഈ ആളുകൾ ഹിസ്കിയാവിന്റെ അരമനയിലുള്ള സകല സമ്പത്തിന്റെയും ഒരു കണക്കെടുത്തിരുന്നു. എന്നാൽ തങ്ങൾക്ക് ഒരു തക്ക അവസരം കിട്ടുന്നതുവരെ അവർ അത് ബാബേലിലേക്ക് കൊണ്ടുപോകുവാൻ കാത്തിരുന്നു. തങ്ങൾക്ക് ധനം ആവശ്യമായി വന്നപ്പോൾ അത് എവിടെ നിന്ന് ലഭിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു. 18-ാം വാക്യം നോക്കിക്കേ. നീ ജനിപ്പിച്ചവരായി നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന നിന്റെ പുത്രന്മാരിലും ചിലരെ അവർ കൊണ്ടുപോകും. അവർ ബാബേൽ രാജാവിന്റെ അരമനയിൽ ക്ഷണന്മാരായിരിക്കും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. അവന്റെ പുത്രന്മാർക്ക് സംഭവിക്കാൻ പോകുന്നത് അതാകുന്നു. 19-ാം വാക്യം. അതിന് ഹിസ്കിയാവശ്യയാവോട് നീ പറഞ്ഞിരിക്കുന്ന യഹോവയുടെ വചനം നല്ലതെന്ന് പറഞ്ഞു. എന്റെ ജീവകാലത്ത് സമാധാനവും സത്യവും ഉണ്ടായിരിക്കുമല്ലോ എന്നും അവൻ പറഞ്ഞു. യെശയ്യാവിന് ഹിസ്കിയാവ് കൊടുത്ത മറുപടി ശ്രദ്ധിക്കുക. ഇതൊരു നല്ല ഉത്തരമായി എനിക്ക് തോന്നുന്നില്ല. തന്റെ തെറ്റ് അംഗീകരിക്കുന്ന വാക്കുകളായിരുന്നില്ല അത്. തന്റെ കാലത്ത് മാത്രം സമാധാനവും തന്റെ പുത്രന്മാരുടെ കാലത്ത് എന്തും സംഭവിച്ചു കൊള്ളട്ടെ, അതിൽ തനിക്ക് ചിന്താഭാരമില്ല എന്നാണ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നതല്ലേ. ഒരു വെറും മണ്ടത്തരമായ മറുപടി എന്നല്ലാതെ ഇതിനെ എന്താണ് പറയുന്നത്? ഹിസ്കിയാവിന്റെ ഈ പ്രസ്താവനയിൽ ഹിസ്കിയാവിനെ കുറ്റപ്പെടുത്തുവാൻ എളുപ്പമാണ്. എന്നാൽ എനിക്ക് ഈ രാജാവിനെ വളരെ ഇഷ്ടപ്പെട്ടതിനാലായിരിക്കും അദ്ദേഹത്തെ ന്യായീകരിക്കുവാൻ തോന്നുന്നു. ഹിസ്കിയാവിന് അറിയാമായിരുന്നു തന്റെ രാജ്യത്തിന്റെ പാപം കാരണം അവർ ശിക്ഷിക്കപ്പെടുവാൻ പോകുകയാണെന്ന്. താൻ എത്ര ശ്രമിച്ചാലും ആ വിധിയിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ സാധ്യമല്ല എന്നതിനാൽ തന്റെ സമയത്ത് രാജ്യത്തെ നശിപ്പിക്കുകയില്ല എന്നതിനാൽ ഹിസ്കിയാവ് ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു എന്ന് വരില്ലേ. എന്തായിരുന്നാൽ തന്നെയും ഹിസ്കിയാവ് ഉന്നതനായ ഒരു വ്യക്തി തന്നെയായിരുന്നു. ദൈവത്തോട് അടുത്ത് ബന്ധമുണ്ടായിരുന്ന ഒരു രാജാവായിട്ടാണ് ബൈബിൾ ഹിസ്കിയാവിനെ ചിത്രീകരിക്കുന്നത്. ഒരു നവീകരണ കർത്താവ് എന്ന നിലയിൽ ഹിസ്കിയാവ് ഇപ്പോഴത്തെ അനുസരണത്തെക്കുറിച്ചാണ് ചിന്തിച്ചിരുന്നത്. ഹിസ്കിയാവ് ധീരമായി തന്നെ ആലയം വെടിപ്പാക്കി. യാഗപീഠങ്ങളും വിഗ്രഹങ്ങളും വിജാതീയ ക്ഷേത്രങ്ങളും നശിപ്പിച്ചു. മോശമരുഭൂമിയിൽ ഉണ്ടാക്കിയ പിച്ചള സർപ്പത്തെപ്പോലും വെച്ചിരുന്നില്ല. അത് ദൈവത്തെ ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം ഒരു അന്യദൈവമായി ആളുകൾ ആരാധിച്ചിരുന്ന വസ്തുവായി. പെസഹ ഒരു ദേശീയ ഉത്സവമായി വീണ്ടും അംഗീകരിക്കപ്പെട്ടു. അങ്ങനെ യഹൂദയിൽ വലിയ ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടു. തന്റെ സമയത്തെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനൊരു സ്വാഭാവിക താൽപര്യമുണ്ടായിരുന്നെങ്കിൽ തന്നെ ഭാവിയെക്കുറിച്ച് വലിയ കരുതലൊന്നും ഉണ്ടായിരുന്നതായി തോന്നുന്നില്ല ഹിസ്കിയാവിന്റെ ജീവിതത്തിൽ. തുടർന്ന് ഹിസ്കിയാവിന്റെ മരണത്തെക്കുറിച്ച് നാം വായിക്കുന്നു 20-ഉം 21-ഉം വാക്യങ്ങൾ. ഹിസ്കിയാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവന്റെ സകല പരാക്രമ പ്രവൃത്തികളും അവനൊരു കുളവും കൽപ്പാത്തിയും ഉണ്ടാക്കി വെള്ളം നഗരത്തിനകത്ത് വരുത്തിയതും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഹിസ്കിയാവ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവന്റെ മകനായ മനശ്ശെ അവനു പകരം രാജാവായി. വാസ്തവത്തിൽ ദൈവം ഹിസ്കിയാവിന് ആയുസ് നീട്ടിക്കൊടുത്ത ശേഷം ബുദ്ധിഹീനമായ മൂന്ന് കാര്യങ്ങൾ സംഭവിച്ചതായി കാണുന്നു. അതിൽ ഒന്നാമത്തേത്, അവൻ തന്റെ ഭണ്ഡാരത്തിലെ സകല സമ്പത്തും ബാബേലിൽ നിന്ന് വന്ന ആളുകളെ കാണിച്ചു. അത് ഭാവിയിൽ വലിയ പ്രയാസമുളവാക്കുകയത്രേ ചെയ്തത്. രണ്ടാമത്തേത്, അവൻ മനശ്ശെ എന്നു പേരുള്ളൊരു മകനെ ജനിപ്പിച്ചു. അവൻ ഏതൊരു രാജാവിനേക്കാളും വഷളനായ ദുഷ്ടനായ വ്യക്തിയായിരുന്നു. മൂന്നാമത്തെ കാര്യം, ഹിസ്കിയാവിന്റെ ഹൃദയം അഹങ്കാരം കൊണ്ട് നിറഞ്ഞു എന്നതാണ്. രണ്ട് ദിനവൃത്താന്തം 32:25 വാക്യത്തിൽ നാം വായിക്കുന്നത്, രണ്ട് ദിനവൃത്താന്തം 32:25. എന്നാൽ ഹിസ്കിയാവ് തനിക്ക് ലഭിച്ച ഉപകാരത്തിനടുത്തവണ്ണം നടക്കാതെ നിഗളിച്ചുപോയി. അതുകൊണ്ട് അവന്റെ മേലും യഹൂദയുടെ മേലും യെരുശലേമിന്മേലും കോപമുണ്ടായി. ഹിസ്കിയാവിന് ദൈവം ആയുസ് ദീർഘിപ്പിച്ചു കൊടുത്തത് അനർത്ഥമായി തീർന്നു എന്ന് തോന്നുന്നു. തനിക്ക് ലഭിച്ച ഉപകാരം ഓർത്ത് ദൈവത്തിന് നന്ദി കരേറ്റി ജീവിക്കുന്നതിനു പകരം അവൻ നിഗളിക്കുകയും ജീവിതത്തിൽ അഹങ്കാരത്തോടുകൂടെ മുൻപോട്ട് പോവുകയും ചെയ്തു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നമുക്ക് ദൈവം ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങളും ഓർത്ത് അവനോട് നന്ദിയുള്ളവരായി ജീവിക്കേണ്ടത് ആവശ്യമത്രേ. 103 സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവ് എത്ര ഉന്നതമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്! അവിടുന്ന് തരുന്ന ആയുസ്, അവിടുത്തെ ഹിതപ്രകാരം ജീവിക്കുന്നതാണ് നമുക്ക് ചെയ്യാവുന്നതിലേക്കും ഏറ്റവും വലിയ കാര്യം. അവൻ നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് സൌഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും നൽകുമ്പോൾ നാം നന്ദിയുള്ളവരായി സൃഷ്ടാവായ ദൈവത്തെ ആരാധിച്ചു കഴിയേണ്ടതാണ്. അവന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയാണ് നാം ജീവിക്കേണ്ടത്. നാം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്നും ദൈവഹിതത്തിനപ്പുറം പിടിച്ചു വാങ്ങുവാനുള്ള വ്യഗ്രതയാണോ, അതോ ദൈവഹിതം എന്താണോ അത് അതുപോലെ അനുസരിക്കുവാനുള്ള താൽപര്യമാണോ ഉള്ളത്? നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമെങ്കിൽ നന്മയിലേക്ക് നമുക്ക് മാത്രമല്ല തലമുറകളിലൂടെ ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് നന്മ അനുഭവിക്കുവാൻ സാധിക്കുന്ന, അനുഗ്രഹം പ്രാപിക്കുവാൻ സാധിക്കുന്ന സാഹചര്യത്തിലേക്ക് ദൈവം നമ്മെ നയിക്കും. അതിനായി താങ്കളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമോ? പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഹിസ്കിയാവിന്റെ ജീവിതത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ച നല്ല പാഠങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, ജീവിതത്തിൽ നിഗളിച്ചു പോകുവാൻ ഒരിക്കലും ഞങ്ങൾക്കിടയാകാതിരിക്കേണ്ടതിന് അവിടുത്തെ ഹിതം മനസ്സിലാക്കി അതിൽ മാത്രം ജീവിക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, എത്ര നല്ലൊരു ജീവിതമായിരുന്നു ഹിസ്കിയാവിന്റേത്! എന്നാൽ താൻ ദൈവത്തിൽ നിന്നും 15 പിടിച്ചു വാങ്ങിയതിനാൽ അത് ബുദ്ധിഹീനമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇടയാക്കി തീർത്തു എന്ന് ഞങ്ങൾ കണ്ടു. അവിടുന്ന് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് വ്യക്തമായി മനസ്സിലാക്കി അതിൽ സന്തുഷ്ടിയോടുകൂടെ ജീവിക്കാൻ അവിടുന്ന് സഹായിക്കണമേ. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ നൽകുന്ന കർത്താവേ, അവിടുത്തെ ഹിതം പ്രവർത്തിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
നിത്യം നടത്തീരേ. പോലെ എൻ